ഓം ശാന്തി. 26/1/2026 പ്രഭാത മുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ പകുതികൽപ്പം ആരുടെ ഭക്തിയാണോ ചെയ്തത്, അതേ ബാബ സ്വയം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിപ്പിലൂടെ തന്നെയാണ് നിങ്ങൾ ദേവീ ദേവതയായി മാറുന്നത്. ചോദ്യം: യോഗബലത്തിന്റെ ലിഫ്റ്റിന്റെ അത്ഭുതം എന്താണ്? ഉത്തരം: നിങ്ങൾ കുട്ടികൾ യോഗബലത്തിന്റെ ലിഫ്റ്റിലൂടെ സെക്കൻഡിൽ മുകളിലേക്ക് കയറുന്നു. അതായത്, സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏണിപ്പടി ഇറങ്ങുന്നതിൽ 5000 വർഷമെടുത്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കയറുന്നത് 1 സെക്കൻഡിലും. ഇത് തന്നെയാണ് യോഗബലത്തിന്റെ അത്ഭുതം. ബാബയുടെ ഓർമ്മയിലൂടെ എല്ലാ പാപവും മുറിയുന്നു. ആത്മാവ് സതോ പ്രധാനമായി തീരുന്നു. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആത്മീയ അച്ഛന്റെ മഹിമ കുട്ടികൾക്ക് കേൾപ്പിച്ചല്ലോ. ബാബ ജ്ഞാനസാഗരൻ സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ്, ശാന്തിയുടെ സാഗരനാണ്. ബാബയ്ക്ക് എല്ലാത്തിന്റെയും പരിധിയില്ലാത്ത സ്ഥാനമാണ് എല്ലാവരും നൽകി വരുന്നത്. ഇപ്പോൾ ബാബ ജ്ഞാനസാഗരനാണ്. ഈ സമയം ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർ കരുതുന്നു ഞങ്ങൾ ഭക്തിയുടെ സാഗരമാണെന്ന്. ഭക്തിയിൽ ആരാണോ എല്ലാവരെക്കാളും തീവ്രമായി പോകുന്നത് അവർക്ക് ബഹുമാനം ലഭിക്കുന്നു. ഈ സമയം കലിയുഗത്തിൽ ഭക്തിയുമുണ്ട്, എന്നാൽ ദുഃഖവുമുണ്ട്. സത്യുഗത്തിൽ ജ്ഞാനത്തിന്റെ സുഖമാണ് ഉള്ളത്. അവിടെ ജ്ഞാനമുണ്ട് എന്നല്ല. ഈ മഹിമ കേവലം ബാബയ്ക്ക് മാത്രമേ ഉള്ളൂ. ഒപ്പം കുട്ടികളുടെയും മഹിമയാണ്. കാരണം ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ യാത്ര പഠിപ്പിക്കുന്നു. ബാബ മനസ്സിലാക്കി തന്നു 2 യാത്രകളുണ്ട്. ഭക്തർ തീർത്ഥാടനം നടത്തുന്നു, 4 വശവും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്ര സമയം ചുറ്റിക്കറങ്ങുന്നുവോ അത്രയും സമയം വികാരത്തിലേക്ക് പോകുന്നില്ല. മദ്യം മുതലായ മോശമായ വസ്തുക്കൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നില്ല. ചിലപ്പോൾ ബദ്രീനാഥിലും ചിലപ്പോൾ കാശിയിലും ചുറ്റിയടിക്കുന്നു. ഭഗവാനെയാണ് ഭക്തി ചെയ്യുന്നത്. ഭഗവാൻ ഒന്ന് തന്നെ ആയിരിക്കണമല്ലോ. എല്ലാ വശത്തും ചുറ്റിക്കറങ്ങേണ്ടതില്ലല്ലോ. ശിവബാബയുടെ തീർത്ഥസ്ഥാനത്തും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഏറ്റവും വലുത് ബനാറസിലെ തീർത്ഥാടനമാണെന്ന് പാടാറുണ്ട്. ഇതിനെ ശിവന്റെ പുരി എന്ന് പറയുന്നു. 4 ഭാഗത്തേക്കും പോകുന്നുണ്ട്. എന്നാൽ ആരുടെ ദർശനമാണോ ചെയ്യാൻ പോകുന്നത്, ആരുടെ ഭക്തിയാണോ ചെയ്യുന്നത്, അവരുടെ ജീവചരിത്രം, അവരുടെ കർത്തവ്യം ഒരാളും അറിയുന്നില്ല. അതിനാൽ ഇതിനെ അന്ധവിശ്വാസമെന്ന് പറയുന്നു. ആരുടെ പൂജ ചെയ്യുന്നോ, മുന്നിൽ തല കുമ്പിടുന്നോ, അവരുടെ ജീവിതകഥ അറിയാതിരിക്കുക, ഇതിനെയാണ് അന്ധവിശ്വാസമെന്ന് പറയുന്നത്. വീട്ടിലും ആഘോഷിക്കാറുണ്ട്. ദേവികളുടെ എത്രയാണ് പൂജ ചെയ്യുന്നത്? മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ദേവിമാരെ ഉണ്ടാക്കി അവയെ ധാരാളം അലങ്കരിക്കുന്നു. ലക്ഷ്മിയുടെ ചിത്രമുണ്ടാക്കുന്നവരാണെന്നിരിക്കട്ടെ, അവരോട് ചോദിക്കൂ ഇവരുടെ ജീവചരിത്രം എന്താണ്. അപ്പോൾ അവർ പറയും സത്യുഗത്തിലെ മഹാറാണി ആയിരുന്നുവെന്ന്. ത്രേതായുഗത്തിൽ പിന്നീട് സീതയായിരുന്നു. ബാക്കി ഇവർ എത്ര സമയം രാജ്യം ഭരിച്ചിരുന്നു? ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോൾ മുതൽ എപ്പോൾ വരെ നടന്നിരുന്നു ഇതാർക്കും അറിയുകയില്ല. മനുഷ്യർ ഭക്തിമാർഗത്തിൽ യാത്രകൾക്ക് പോകാറുണ്ട്. എന്നാൽ ഇതെല്ലാം ഭഗവാനെ ലഭിക്കാനുള്ള ഉപായമാണ്. എന്നാൽ ഭഗവാൻ എവിടെയാണ്? ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പഠിപ്പിലൂടെ നാം ദേവീ ദേവതയായി മാറുന്നു. ബാബ സ്വയം വന്ന് പഠിപ്പിക്കുന്നു. ബാബയെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പകുതി കൽപ്പം ഭക്തി മാർഗത്തിലൂടെ നടന്നത്. പറയുന്നു, ബാബ പവിത്രമാക്കി മാറ്റൂ, അങ്ങ് ആരാണ് എന്ന പരിചയവും നൽകൂ. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ ആത്മാവ് ബിന്ദുവാണ്. ആത്മാവിന് തന്നെയാണ് ഇവിടെ ശരീരം ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടെ കർമ്മം ചെയ്യുന്നു. സത്യയുഗത്തിൽ രാജ്യം ഭരിച്ച് പോയി എന്ന് ദേവതകളെക്കുറിച്ച് പറയാറുണ്ട്. ഗോഡ് ഫാദറാണ് സ്വർഗം സ്ഥാപിച്ചതെന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നു. ഭാരതത്തിൽ സ്വർഗം ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധി പിന്നെയും നല്ലതാണ്. ഭാരതവാസികൾ തന്നെയാണ് സത്തോ പ്രധാനമായി മാറുന്നതും പിന്നീട് തമോ പ്രധാനമായും മാറുന്നു. മറ്റുള്ളവർ ഇത്രയും സുഖം അനുഭവിച്ചിട്ടില്ലാത്തത് കാരണം ഇത്രയും ദുഃഖവും അനുഭവിക്കുന്നില്ല. ഇപ്പോൾ അവസാനം വരുന്ന ക്രിസ്ത്യാനികൾ എത്ര സുഖികളാണ്! ആദ്യം ക്രൈസ്റ്റ് വന്നു, പിന്നീട് അവരുടെ ധർമ്മം സ്ഥാപിച്ചു, പിന്നെ വൃദ്ധി പ്രാപിച്ചു. ഒന്നിൽ നിന്നും രണ്ട്, രണ്ടിൽ നിന്നും നാല്, പിന്നീട് അങ്ങനെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ നോക്കൂ, ക്രിസ്ത്യൻസിന്റെ വൃക്ഷം എത്ര വലുതായിരിക്കുന്നു! അടിത്തറ ദേവീ ദേവതാ കുലമാണ്. അത് വീണ്ടും ഈ സമയം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ബ്രഹ്മാവ്, പിന്നീട് ബ്രാഹ്മണർ, ദത്തെടുത്ത സന്താനങ്ങൾ വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പഠിപ്പിച്ചത് കാരണം വളരെയധികം ബ്രാഹ്മണരുണ്ടായി. ആദ്യം ഒരാൾ മാത്രമായിരുന്നല്ലോ. ഒരാളിൽ നിന്നും എത്ര അഭിവൃദ്ധി ഉണ്ടായി! എത്ര പേർ വേണം! എത്ര സൂര്യവംശി ചന്ദ്രവംശി ദേവീ ദേവതകളുണ്ടോ അത്രയും ഉണ്ടാകണം. ആദ്യം ഒരു ബാബ, അവരുടെ ആത്മാവും ഉണ്ടല്ലോ. ബാബയ്ക്ക് നമ്മൾ ആത്മാക്കളായ സന്താനങ്ങൾ എത്രയാണ്! നമ്മൾ ആത്മാക്കളുടെ എല്ലാവരുടെയും അച്ഛൻ അനാദിയായ ഒരാളാണ്. വീണ്ടും സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ മനുഷ്യരും സദാ ഉണ്ടായിരിക്കുകയില്ലല്ലോ. ആത്മാക്കൾക്ക് ഭിന്ന ഭിന്ന പാർട്ട് അഭിനയിക്കണം. ഈ വൃക്ഷത്തിലെ ആദ്യ തായ്തടിയാണ് ദേവീ ദേവതകളുടേത്. പിന്നീട് അതിൽ നിന്നും ശാഖകൾ ഉണ്ടായി. അതിനാൽ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, ഞാൻ വന്ന് എന്താണ് ചെയ്യുന്നത്? ആത്മാവിൽ തന്നെയാണ് ധാരണ ഉണ്ടാകുന്നത്. ബാബ കേൾപ്പിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് വന്നത് എന്ന്. നിങ്ങൾ കുട്ടികളെല്ലാവരും എപ്പോൾ പതീതമായി മാറിയോ അപ്പോഴാണ് ഓർമ്മിക്കുന്നത്. സത്യത്രേതായുഗത്തിൽ നിങ്ങൾ സുഖികളായിരുന്നു, അതിനാൽ നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ്വാപരത്തിന് ശേഷം എപ്പോഴാണോ കൂടുതൽ ദുഃഖമുണ്ടാകാൻ ആരംഭിച്ചത് അപ്പോൾ വിളിക്കുന്നു, അല്ലയോ പരംപിത പരമാത്മാവായ ബാബ? അതെ കുട്ടികളെ, ഞാൻ കേട്ടു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബാബ വന്ന് പതീതരെ പാവനമാക്കി മാറ്റൂ. ബാബ, ഞങ്ങൾ വളരെയധികം ദുഃഖികളും പതീതവുമാണ്. ഞങ്ങളെ വന്ന് പാവനമാക്കൂ, കൃപ കാണിക്കൂ, ആശീർവദിക്കൂ. നിങ്ങളാണ് എന്നെ വിളിച്ചത്. ബാബ വന്ന് പതീതരെ പാവനമാക്കി മാറ്റൂ. സത്യയുഗത്തെയാണ് പാവനമെന്ന് പറയുന്നത്. ഇതും സ്വയം ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എപ്പോൾ സംഗമയുഗം ഉണ്ടാകുന്നുവോ, സൃഷ്ടി പഴയതാകുന്നുവോ, അപ്പോൾ ഞാൻ വരും. നിങ്ങൾ മനസ്സിലാക്കുന്നു, സന്യാസിമാരും രണ്ട് പ്രകാരത്തിലുണ്ട്. അവർ വീടുപേക്ഷിച്ച് കാട്ടിൽ ചെന്നിരിക്കുന്നു, ഗുരുക്കളുടെ അനുയായികളായി മാറുന്നു. ഗോപീചന്ദ് രാജാവിന്റെ ഒരു കഥയും കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. അവർ ചോദിച്ചു, നിങ്ങൾ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? എവിടേക്കാണ് പോകുന്നത്? ശാസ്ത്രങ്ങളിൽ വളരെയധികം കഥകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബി കെ രാജാക്കന്മാർക്ക് പോലും പോയി ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നുണ്ട്. ഒരു അഷ്ടാവക്ര ഗീതയുമുണ്ട്. അതിൽ കാണിക്കുന്നതിതാണ്, രാജാവിന് വിരക്തി വന്നു, പിന്നെ പറഞ്ഞു, എനിക്ക് പരമാത്മാവിൽ ലയിക്കണം. വിളംബരം പുറപ്പെടുവിച്ചു. ഇത് അതേ സമയമാണ് ബാബയുമായി മിലനം ആഘോഷിക്കുന്നതിന് വേണ്ടി. നിങ്ങളും രാജാക്കന്മാർക്ക് പോയി ജ്ഞാനം നൽകുന്നുണ്ടല്ലോ. എങ്ങനെയാണോ നിങ്ങൾക്ക് ബാബയെ ലഭിച്ചത്, അതുപോലെ മറ്റുള്ളവർക്കും ലഭിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. നിങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാം, മുക്തി ജീവൻ മുക്തി നൽകാം. പിന്നീട് അവരോട് പറയൂ, ശിവബാബയെ ഓർമ്മിക്കൂ, മറ്റാരെയുമല്ല. നിങ്ങളുടെ അടുത്തും ആരംഭത്തിൽ പരസ്പരം നോക്കിയിരിക്കെ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. വളരെ അത്ഭുതം തോന്നുമായിരുന്നു. ബ്രഹ്മബാബയിൽ ശിവബാബയുണ്ടായിരുന്നല്ലോ, അതിനാൽ ബാബ അത്ഭുതം കാണിക്കുമായിരുന്നു. എല്ലാവരുടെയും ഓർമ്മയാകുന്ന ചരടിനെ ആകർഷിക്കുമായിരുന്നു. ബാബ് ദാദ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ഇത് ശ്മശാനമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ബാബയുടെ ഓർമ്മയിൽ ഉറങ്ങൂ. എല്ലാവരും ധ്യാനത്തിൽ പോകുമായിരുന്നു. ഇതെല്ലാം ശിവബാബയുടെ സൂത്രമായിരുന്നു. ഇതിനെ പിന്നീട് പലരും മന്ത്രവിദ്യയാണെന്ന് കരുതി. ഇതായിരുന്നു ശിവബാബയുടെ കളി. ബാബ ഇന്ദ്രജാലക്കാരനും വ്യാപാരിയും രത്നാകരനുമാണല്ലോ. അലക്കുകാരനും സ്വർണപ്പണിക്കാരനും വക്കീലുമാണ്. എല്ലാവരെയും രാവണന്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബാബയെ തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. അല്ലയോ പതിത പാവന, ദൂരദേശത്ത് വസിക്കുന്നവനെ ഞങ്ങളെ വന്ന് പാവനമാക്കി മാറ്റൂ. പതിത ലോകത്തിൽ പതിത ശരീരത്തിൽ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. ഇപ്പോൾ നിങ്ങൾ അതിന്റെ അർത്ഥവും മനസ്സിലാക്കി. ബാബ വന്ന് പറയുകയാണ്, നിങ്ങൾ കുട്ടികൾ രാവണന്റെ ദേശത്തിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ പരംധാമത്തിൽ ഇരിക്കുകയായിരുന്നു. സ്വർഗം സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്നെ നരകത്തിൽ രാവണദേശത്തിൽ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സുഖധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകണമല്ലോ. ഇത് ഡ്രാമയാണ്. ഞാൻ നിങ്ങൾക്ക് ഏതൊരു രാജ്യമാണോ നൽകിയിരുന്നത് അത് പൂർത്തിയായി. പിന്നീട് ദ്വാപുരം മുതൽ രാവണ രാജ്യം ആരംഭിച്ചു. അഞ്ചു വികാരങ്ങളിൽ വീണു. ജഗന്നാഥപുരിയിൽ ഇതിന്റെ ചിത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യ നമ്പറിൽ ആരെല്ലാം ഉണ്ടായിരുന്നോ അവർ പിന്നീട് 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ അവസാനം എത്തിയിരിക്കുകയാണ്. ഇനി അവർക്ക് ആദ്യ നമ്പറിലേക്ക് പോകണം. ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ട്, വിഷ്ണുവും ഉണ്ട്. ഇവർക്ക് പരസ്പരം എന്ത് ബന്ധമാണുള്ളത് ലോകത്തിൽ ആർക്കും അറിയുകയില്ല. ബ്രഹ്മ സരസ്വതിമാരും യഥാർത്ഥത്തിൽ സത്യുഗത്തിലെ അധികാരിയായ ലക്ഷ്മി നാരായണനായിരുന്നു. ഇപ്പോൾ നരകത്തിന്റെ അധികാരിയായി മാറി. ഇപ്പോൾ ഇവർ ലക്ഷ്മി നാരായണനായി മാറാനുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണമായ ഓർമ്മ ചിഹ്നം ദിൽവാഡ ക്ഷേത്രത്തിലുണ്ട്. ബാബയും ഇവിടെ തന്നെയാണ് വരുന്നത്. അതിനാൽ ഇപ്പോൾ എഴുതുന്നുമുണ്ട്, ആബു സർവതീർത്ഥസ്ഥാനങ്ങളിലും സർവധർമ്മ തീർത്ഥസ്ഥാനങ്ങളിലും മുഖ്യ തീർത്ഥസ്ഥാനമാണ്. കാരണം ഇവിടെ തന്നെയാണ് ബാബ വന്ന് സർവധർമ്മങ്ങളുടെയും സദ്ഗതി ചെയ്യുന്നത്. നിങ്ങൾ ശാന്തിധാമിൽ പോയി പിന്നീട് സ്വർഗത്തിലേക്ക് പോകും. ബാക്കിയെല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകുന്നു. അത് ജഡമായ ഓർമ്മ ചിഹ്നമാണ്. ഇത് ചൈതന്യമാണ്. എപ്പോഴാണോ നിങ്ങൾ ചൈതന്യത്തിൽ അതുപോലെ ആയിത്തീരുന്നത് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഇല്ലാതാകുന്നു. പിന്നീട് ഭക്തിമാർഗത്തിൽ ഇത് ഓർമ്മ ചിഹ്നമാക്കി ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം മുകളിലാണെന്നാണ് മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതേ ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമാണ്. ഈ ചക്രം കാണുന്നതിലൂടെ തന്നെ മുഴുവൻ ജ്ഞാനവും വന്നുകഴിഞ്ഞു. ദ്വാപരയുഗം മുതൽ അനേക അനേക ധർമ്മം വന്നു. ഇപ്പോൾ നോക്കുമ്പോൾ എത്ര ധർമ്മമാണ്? ഇത് കലിയുഗമാണ്. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. സത്യയുഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലിയുഗത്തിൽ എല്ലാവരും കല്ലുബുദ്ധികളാണ്. സത്യയുഗത്തിൽ പവിഴബുദ്ധികളും. നിങ്ങൾ പവിഴബുദ്ധികളായിരുന്നു. നിങ്ങൾ തന്നെയാണ് പിന്നീട് കല്ലുബുദ്ധികളായി മാറിയത്. വീണ്ടും പവിഴബുദ്ധിയായി മാറണം. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചതാണ്, അതിനാൽ ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞതിതാണ്, കാമത്തെ ജയിച്ചാൽ മുഴുവൻ ലോകത്തെയും ജയിക്കാം. മുഖ്യമായത് വികാരം തന്നെയാണ്. സത്യയുഗത്തിൽ എല്ലാവരും നിർവികാരികളാണ്. കലിയുഗത്തിൽ വികാരി. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ നിർവികാരിയായി മാറൂ. 63 ജന്മം വികാരങ്ങളിൽ പോയി. ഇപ്പോൾ ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായി മാറൂ. ഇപ്പോൾ എല്ലാവർക്കും മരിക്കുക തന്നെ വേണം. ഞാൻ സ്വർഗം സ്ഥാപിക്കാൻ വന്നിരിക്കുകയാണ്, അതിനാൽ എന്റെ ശ്രീമത പ്രകാരം നടക്കൂ. ഞാൻ എന്താണോ പറയുന്നത് അത് കേൾക്കൂ. ഇപ്പോൾ നിങ്ങൾ കല്ലുബുദ്ധികളെ പവിഴബുദ്ധിയാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് പൂർണമായും ഏണിപ്പടി ഇറങ്ങുന്നതും പിന്നീട് കയറുന്നതും. നിങ്ങൾ ജിന്നിനെ പോലെയാണ്. ജിന്നിന്റെ കഥ പറയാറുണ്ടല്ലോ. ജിന്ന് പറഞ്ഞു, ജോലി നൽകൂ. അപ്പോൾ പറഞ്ഞു, ശരി, പടി ഇറങ്ങിക്കയറിക്കോളൂ. ഏണിപ്പടി കയറ്റാനും ഏണിപ്പടി ഇറക്കാനും ഭഗവാൻ എന്തു പറ്റി എന്ന് വളരെയധികം മനുഷ്യർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏണിപ്പടി ഉണ്ടാക്കാൻ ഭഗവാൻ എന്ത് സംഭവിച്ചു? ബാബ മനസ്സിലാക്കി തരികയാണ്, ഇത് അനാദിയായ കളിയാണ്. നിങ്ങൾ 5000 വർഷത്തിൽ 84 ജന്മങ്ങൾ എടുത്തു. 5000 വർഷത്തിൽ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. പിന്നീട് സെക്കൻഡിലാണ് മുകളിലേക്ക് പോകുന്നത്. ഇത് നിങ്ങളുടെ യോഗ ബലത്തിന്റെ ലിഫ്റ്റാണ്. ബാബ പറയുന്നു, ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപം മുറിഞ്ഞു പോകും. ബാബ വന്നതിലൂടെ നിങ്ങൾ സെക്കൻഡിൽ മുകളിലേക്ക് പോകുന്നു. പിന്നീട് ഇറങ്ങുന്നതിൽ 5000 വർഷം എടുത്തു. ശരി, വീണ്ടും ഈ ഒരു ജന്മത്തിൽ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീരണം. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലെ ചക്രവർത്തി പദവിയാണ് നൽകുന്നതെങ്കിൽ എന്തുകൊണ്ട് പവിത്രമായി മാറിക്കൂടാ? എന്നാൽ കാമേഷു ക്രോധേഷു ആണല്ലോ. വികാരത്തിന് സമ്മതിക്കാത്തത് കാരണം സ്ത്രീയെ അടിക്കുന്നു, പുറത്താക്കുന്നു, ചുട്ടെരിക്കുന്നു. അബലകളിൽ എത്ര അത്യാചാരമാണ് ഉണ്ടാകുന്നത്! ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നതിനും വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടുന്നതിനും വേണ്ടി മുഖ്യമായി കാമവികാരത്തിന് മേൽ വിജയം നേടണം. തീർച്ചയായും സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. 2. എങ്ങനെയാണോ നമുക്ക് ബാബയെ ലഭിച്ചത്, അതുപോലെ സർവർക്കും പ്രാപ്തമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കണം. ബാബയുടെ യഥാർത്ഥ പരിചയം നൽകണം. സത്യം സത്യമായ യാത്ര പഠിപ്പിക്കണം. വരദാനം: ദുഃഖത്തിന്റെ ലോകം മുന്നിലുണ്ടായിട്ടും ദുഃഖമില്ലാത്ത ലോകത്തിന്റെ രാജത്വം അനുഭവിക്കുന്ന അഷ്ടശക്തി സ്വരൂപമായി ഭവിക്കട്ടെ. ദുഃഖത്തിന്റെയും ദുഃഖമില്ലാത്തതിന്റെയും അറിവ് ഇപ്പോഴാണ് ഉള്ളത്. ദുഃഖത്തിന്റെ ലോകം മുന്നിലുണ്ടെങ്കിലും സദാ ദുഃഖമില്ലാത്ത ലോകത്തിന്റെ അനുഭവം ചെയ്യണം. ഇതാണ് അഷ്ടശക്തി സ്വരൂപങ്ങളായ കർമ്മേന്ദ്രിയങ്ങളെ ജയിക്കുന്ന കുട്ടികളുടെ അടയാളം. ഇപ്പോഴാണ് ബാബയിൽ നിന്ന് സർവശക്തികളും പ്രാപ്തമാകുന്നത്. ഏതെങ്കിലും സംഘദോഷത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് തന്റെ ശക്തി നഷ്ടമാക്കിയാൽ ദുഃഖമില്ലാത്ത ലോകത്തിന്റെ ലഹരിയും സന്തോഷവും പ്രാപ്തമായത് സ്വതവേ നഷ്ടമാകും. ദുഃഖമില്ലാത്ത ലോകത്തിലെ ചക്രവർത്തി ദരിദ്രനാകും. സ്ലോഗൻ: ദൃഢതയുടെ ശക്തി സദാ കൂടെയുണ്ടെങ്കിൽ സഫലത നിങ്ങളുടെ കഴുത്തിലെ മാലയാണ്. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻമുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. നിങ്ങളുടെ സങ്കല്പങ്ങളുടെ കൊടുങ്കാറ്റുകളോ ഏതെങ്കിലും സംബന്ധത്തിലൂടെയോ പ്രകൃതിയിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ കൊടുങ്കാറ്റുകളോ വിഘ്നങ്ങളോ വരികയാണെങ്കിൽ അവയിൽ നിന്ന് മുക്തമാകുന്നതിനായി യോഗയുക്തവും യുക്തിയുക്തവുമാകൂ. എപ്പോൾ വരെ യോഗയുക്തമാകുന്നില്ലയോ അപ്പോൾ വരെ വിഘ്നങ്ങൾ നിറഞ്ഞവരാണ്. ഓം ശാന്തി.